ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 ദിവസത്തെ ജോർദാൻ എത്യോപ്യ ഒമാൻ പര്യടനത്തിന് യാത്ര തിരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തി പരാമർശത്തിൽ NDA പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചവരെ നിർത്തിവച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ LDF യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. 93-ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ 2-ാം സെമിയിൽ ഇന്ന് തൃശൂർ മലപ്പുറത്ത് നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 ദിവസത്തെ ജോർദാൻ എത്യോപ്യ ഒമാൻ പര്യടനത്തിന് യാത്ര തിരിച്ചു. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ അബ്ദുള്ള 2-ാമൻ ബിൻ അൽ ഹുസൈൻ രാജാവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ജോർദാനിലെത്തുന്നത്. ജോർദാനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. നാളെ എത്യോപ്യയിലേക്ക് പോകുന്ന നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ബന്ധത്തിൽ വിശാല ചർച്ചകൾ നടത്തും. നരേന്ദ്രമോദിയുടെ ആദ്യ എത്യോപ്യൻ സന്ദർശനമാണിത്. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി ഒമാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്ര ബന്ധത്തിന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖിനെ പ്രധാനമന്ത്രി കാണും. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി രാജ്കുമാർ ഗോയൽ രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമിതി 8 വിവരാവകാശ കമ്മീഷണർമാരെയും നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തി പരാമർശത്തിൽ കോൺഗ്രസ് നേതൃത്വം മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് NDA അംഗങ്ങൾ നടപടികൾ തടസ്സപ്പെടുത്തി. ഇതേ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചവരെ നിർത്തിവച്ചു. പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഉയർത്തിയ അപകീർത്തിപരമായ മുദ്രാവാക്യങ്ങളെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അപലപിച്ചു. ഇരുവരും രാജ്യത്തോടും പാർലമെന്റിനോടും മാപ്പ് പറയണമെന്ന് അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. BJPയും NDAയും ആരുടെയും ജീവന് നേരെ ഭീഷണി ഉയർത്തിയിട്ടില്ലെന്ന് റിജിജു ഓർമ്മിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ സംബന്ധിച്ച ചർച്ച രാജ്യസഭയിൽ ഇന്നും തുടരും. ധനവിനിയോഗ ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന് 75-ാം ചരമവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്മരണാഞ്ജലി അർപ്പിച്ചു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിലും അഖിലേന്ത്യാ സർവീസുകളുടെ അടിത്തറവാകുന്നതിലും സർദാർ വല്ലഭായ് പട്ടേൽ നിർണായക പങ്ക് വഹിച്ചതായും അതുവഴി രാജ്യത്തിന്റെ ഐക്യവും ഭരണചട്ടക്കൂടും ശക്തിപ്പെടുത്തിയതായും ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അവിഭക്തവും ശക്തവുമായ ഭാരത സൃഷ്ടിക്ക് പട്ടേൽ നൽകിയ സംഭാവനകൾ രാഷ്ട്രം എന്നും ഓർമ്മിക്കുമെന്ന് നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓസ്ട്രേലിയയിൽ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിലെ വെടിവയ്പിൽ മരിച്ചവരുടെ എണ്ണം 15 ഉയർന്നു. ഭീകരാക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. വിദേശകാര്യമന്ത്രി ഡോ SJശങ്കർ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. ബോണ്ടി ബീച്ച് ഭീകരാക്രമണത്തിൽ അഗാധമായ അനുശോചനം അറിയിക്കുകയും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുവെന്നും കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കേരളത്തിലെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് CPI കുറ്റപ്പെടുത്തി. മരിച്ചവരുടെ കണക്ക് കണ്ടെത്തിയതിൽ പിശകുണ്ടെന്ന് CPIMഉം മുസ്ലിം ലീഗും കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് രാവിലെ യോഗം വിളിച്ചത്. ദേശീയ സംസ്ഥാന പാർട്ടി പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ LDF യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ തിരിച്ചുവരവിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ യോഗം ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ പരാജയം ഗൌരവമായി പരിശോധിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. പരിശോധന കമ്മ്യൂണിസ്റ്റ് ചുമതലയാണെന്നും ഇന്നത്തെ കമ്മിറ്റികൾ അതിന് തുടക്കമിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷം തിരിച്ചുവരുമെന്നും കേരളത്തിന്റെ ഭാവി ഇടതുപക്ഷമായിരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഈ മാസം 27-ന് മണ്ഡലപൂജ നടക്കും. അടുത്ത മാസം 14-ന് മകരവിളക്ക് മഹോത്സവം. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
സന്നിധാനത്ത് മണ്ഡലപൂജയ്ക്ക് 11 നാൾ മാത്രം ബാക്കി നിൽക്കെ ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇന്ന് നട തുറന്നതു മുതൽ രാവിലെ 10 വരെയുള്ള കണക്കു പ്രകാരം 36,971 പേർ ദർശനം നടത്തി. ഇതര സംസ്ഥാനക്കാരായ തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ഈ മാസം 23-ന് ആറന്മുളയിൽ നിന്ന് സന്നിധാനത്തേക്ക് തിരിക്കുന്ന തങ്കയങ്കി ഘോഷയാത്ര 26-ന് വൈകിട്ട് സന്നിധാനത്തെത്തി അയ്യപ്പന് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27-നാണ് മണ്ഡലപൂജ നടക്കുക. 26-ന് 30,000 പേർക്കും 27-ന് 35,000 പേർക്കും വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കുമായിരിക്കും ദർശനം അനുവദിക്കുക. അടുത്ത മാസം 14-ന് മകരവിളക്ക് മഹോത്സവവും നടക്കും.
ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ പോലീസിന്റെയോ ഗവൺമെന്റിന്റെയോ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാവുന്നില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കോടികളുടെ അമൂല്യ പുരാവസ്തുവാണ് ശബരിമലയിൽ നിന്ന് നഷ്ടമായതെന്നും അത് രാജ്യാന്തര വിപണിയിലേക്ക് കടത്തിക്കൊണ്ടുപോയെന്ന് സംശയിക്കുന്നുവെന്നും SIT ഇന്നലെ മൊഴി നൽകിയതായി ചെന്നിത്തല അറിയിച്ചു. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ വിറ്റുതുലയ്ക്കാൻ ഗൂഢശ്രമം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. UDFന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ CPIM അക്രമം അഴിച്ചുവിടുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. കട്ടിളപ്പാളി കേസിലെയും ദ്വാരപാലക കേസിലെയും ജാമ്യാപേക്ഷയാണ് കോടതി നിരസിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 2 ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പുതുതായി ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ ഇരുവരെയും കസ്റ്റഡിയിൽ വേണമെന്ന SIT അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 600 രൂപ കൂടി 98,800 രൂപയായി. ഗ്രാമിന് 12,350 രൂപയാണ് ഇന്നത്തെ വില. 93rd ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. വർക്കല ശിവഗിരിയിൽ V.ജോയ് MLA തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
93rd ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഈ മാസം 29 വരെ ഗുരുദേവ കൃതികളെയും ദർശനത്തെയും ആസ്പദമാക്കി വിവിധ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. ശിവഗിരി മഠത്തിലെ സന്യാസിമാരും പ്രശസ്ത പ്രഭാഷകരും സമ്മേളന പരിപാടികളിൽ പ്രഭാഷണങ്ങൾ നടത്തും. ഈ മാസം 21 മുതൽ വൈകുന്നേരങ്ങളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് 26, 27, 28 തീയതികളിൽ രക്തദാന ക്യാമ്പും സംഘടിപ്പിക്കും. ഈ മാസം 30, 31 ജനുവരി 1 തീയതികളിലാണ് ശിവഗിരി മഹാതീർത്ഥാടനം.
30th കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 4th ദിനമായ ഇന്ന് 74 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. സിസാക്കോയുടെ ലൈഫ് ഓൺ എർത്ത്, ബ്ലാക്ക് ടി എന്നീ ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. ഹോമേജ് വിഭാഗത്തിൽ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത കുട്ടിശ്രാങ്ക് ഇന്ന് പ്രദർശിപ്പിക്കും. സമകാലിക മലയാളം സിനിമാ വിഭാഗത്തിൽ ഫാസിൽ റസാഖിന്റെ മോഹം വൈകിട്ട് പ്രദർശിപ്പിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ 4th മത്സരം മറ്റന്നാൾ ലഖ്നൌവിൽ. ഇന്നലെ ധരംശാലയിൽ 3rd മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 7 വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു. ഇതോടെ 5 മത്സര പരമ്പരയിൽ 2 ജയിച്ച് ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ്. സ്ക്വാഷ് ലോകകപ്പ് കിരീടം നേടി ചരിത്രം കുറിച്ച ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജോഷ്ന ചിന്നപ്പ, അഭയ് സിംഗ്, വേലവൻ സെന്തിൽകുമാർ, അനാഹത് സിംഗ് എന്നിവരടങ്ങിയ ടീമാണ് കിരീടം സ്വന്തമാക്കിയത്. അവരുടെ അർപ്പണബോധവും ദൃഢനിശ്ചയവും അച്ചടക്കവും രാജ്യത്തിന് അന്തസ് കൂട്ടിയെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ 2nd സെമിയിൽ ഇന്ന് തൃശൂർ മലപ്പുറത്ത് നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. ഇന്നലെ കോഴിക്കോട്ട് ആദ്യ സെമിയിൽ മറുപടിയില്ലാത്ത 1 ഗോളിന് നിലവിൽ ജേതാക്കളായ കാലിക്കറ്റ് FCയെ തോൽപ്പിച്ച് കണ്ണൂർ വാരിയേഴ്സ് FC ഫൈനലിലെത്തി. 19:00 കണ്ണൂരിലാണ് ഫൈനൽ. ചെറുകഥാകൃത്തും നാടകകൃത്തും നോവലിസ്റ്റുമായ മാഹിയിലെ M രാഘവൻ അന്തരിച്ചു. എഴുത്തുകാരൻ M മുകുന്ദന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. 1983 ഫ്രഞ്ച് എംബസിയുടെ സാംസ്കാരിക വിഭാഗം സെക്രട്ടറിയായാണ് വിരമിച്ചത്. സംസ്കാരം വൈകിട്ട് മാഹി പൊതുശ്മശാനത്തിൽ നടത്തും. മുത്തപ്പൻ ആരൂഢസ്ഥാനമായ കണ്ണൂർ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ ഈ വർഷത്തെ തിരുവപ്പന മഹോത്സവം December 17 മുതൽ January 15 വരെ നടത്തുമെന്ന് ട്രസ്റ്റി SK കുഞ്ഞിരാമൻ നായനാർ കണ്ണൂരിൽ അറിയിച്ചു. ഒരു മാസം നീളുന്ന ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് ഭക്തർ എത്തിച്ചേരും. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യും. 63 ലക്ഷത്തിലേറെ പേർക്ക് 2,000 രൂപ വീതം ലഭിക്കും. പ്ലസ് ടു വിദ്യാർത്ഥികളെ അധ്യാപകൻ മർദ്ദിച്ചെന്ന പരാതിയിൽ അധ്യാപകൻ ലിജു ജോണിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. കണ്ണൂർ പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. അട്ടപ്പാടിയിൽ നവജാത ശിശു മരിച്ചു. ഷോളയൂർ സ്വർണ്ണ പിരിവിൽ സുമിത്രയുടെ ആൺകുഞ്ഞാണ് മരിച്ചത്. 6 മാസം ഗർഭിണിയായിരുന്ന സുമിത്ര ഇന്ന് രാവിലെ വീട്ടിൽ പ്രസവിക്കുകയായിരുന്നെന്ന് ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു. കേരള കർണാടക അന്തർ സംസ്ഥാന പാതയായ മാക്കൂട്ടം ചുരത്തിൽ ടൂറിസ്റ്റ് ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. പുലർച്ചെ വിരാജ്പേട്ടയിൽ ആളുകളെ ഇറക്കി തിരിച്ചുവരുന്ന വഴിയാണ് തീപിടുത്തമുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 ദിവസത്തെ ജോർദാൻ, എത്യോപ്യ, ഒമാൻ പര്യടനത്തിന് യാത്ര തിരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തി പരാമർശത്തിൽ NDA പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചവരെ നിർത്തിവച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ LDF യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. 93rd ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ 2nd സെമിയിൽ ഇന്ന് തൃശൂർ മലപ്പുറത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.